ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
ഹി വാസ് എൻ ഓൾഡ് മാൻ ഹു ഫിഷ്ഡ് എലോൺ ഇൻ എ സ്കിഫ് ഇൻ ദ ഗൾഫ് സ്ട്രീം ആൻഡ് ഹി ഹാഡ് ഗോൺ 84 ഡേയ്സ് നൗ വിതൌട്ട് ടേക്കിംഗ് എ ഫിഷ്. കടൽ കിഴവൻ 84 ദിവസം ചൂണ്ടയിട്ടിട്ടും ഒരു മത്സ്യത്തെപ്പോലും കിട്ടാതിരുന്നിട്ടും 85 ദിവസവും കടലിൽ പോകുന്ന മനുഷ്യൻ. അയാളുടെ പേര് സാന്റിയാഗോ. തളരാത്ത പോരാട്ട വീര്യത്തിന്റെ പ്രതീകമാണ് സാന്റിയാഗോ, അതും ആ പ്രായത്തിൽ. കഥയിലൊരിടത്ത് സാന്റിയാഗോയുടെ വിചാരങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: ഹി നോ ലോങ്ങർ ഡ്രീംഡ് ഓഫ് സ്റ്റോംസ് നോർ ഓഫ് വുമൻ നോർ ഓഫ് ഗ്രേറ്റ് ഒക്കറൻസസ് നോർ ഓഫ് ഗ്രേറ്റ് ഫിഷ് നോർ ഫൈറ്റ്സ്. അയാളുടെ സ്വപ്നങ്ങളിൽ ഇതൊന്നുമില്ല. ഹി ഡ്രീംഡ് ഓഫ് പ്ലേസസ് നൗ ആൻഡ് ഓഫ് ദ ലയൻസ് ഓൺ ദ ബീച്ച്. ആ സിംഹങ്ങൾ വാസ്തവത്തിൽ യുവത്വത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഏൺസ്റ്റ് ഹെമിംഗ്വേ എഴുതിയ കടൽ കിഴവൻ എന്ന കഥയെക്കുറിച്ചാണ് പറഞ്ഞത്. പറഞ്ഞു വന്നത് പ്രായമായി എന്ന് കരുതി നമ്മുടെ രക്ഷിതാക്കളെ മൂലക്കിരുത്താനോ അഭയകേന്ദ്രങ്ങളിൽ അടച്ചിടാനോ ശ്രമിക്കുന്നവർ ഓർക്കണം, അവരുടെ സ്വപ്നങ്ങളിൽ സാന്റിയാഗോയുടെ അത്യുത്സാഹമോ പോരാട്ടവീര്യമോ ഒക്കെ ശേഷിക്കുന്നുണ്ടെന്ന്. സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങളിൽ 5 വർഷത്തിൽ ഏതാണ്ട് 10,000 പേരുടെ വർധനയെന്ന് സാമൂഹിക നീതി ഡയറക്ടറേറ്റിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്ന ഒരു വാർത്തയുണ്ട് ഇന്ന്. അതിൽ കൂടുതൽ അന്തേവാസികളെത്താനുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മക്കൾ ജോലി തേടി വിദേശത്തേക്ക് പോകുന്നതിനാൽ ഒറ്റപ്പെട്ട് കഴിയുന്നതിനേക്കാൾ കിട്ടുന്ന സുരക്ഷിതത്വം, വയോജനങ്ങളുടെ മരണനിരക്ക് കുറയുന്നതിനാൽ എണ്ണം കൂടുന്നു, അണുകുടുംബ വ്യവസ്ഥ. മറ്റൊന്ന് തങ്ങളെ ഉപേക്ഷിച്ച മക്കൾക്കെതിരെയുള്ള നിയമസഹായം കിട്ടുമെന്ന അറിവ്. ആദ്യം പറഞ്ഞ കാരണങ്ങൾ കേരളത്തിന്റെ ഇന്നത്തെ പൊതു സാഹചര്യമായി മാറിക്കഴിഞ്ഞു. തൊഴിൽ തേടി നാടുവിട്ട് മാറി നിൽക്കേണ്ടി വരുന്ന മക്കൾക്ക് രക്ഷിതാക്കളെ സുരക്ഷിതമായി താമസിപ്പിക്കാനൊരിടം എന്ന നിലയിൽ അഭയകേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. നാടുവിട്ട് മാറി നിൽക്കാൻ പ്രായമായവർ തയ്യാറാവാതെ വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അത്തരം സാഹചര്യങ്ങളെക്കുറിച്ചല്ല, മറിച്ച് പ്രായമായി എന്ന് കരുതി ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞ് രക്ഷിതാക്കളെ മൂലക്കിരുത്തുന്നവരുടെ എണ്ണം കുറവല്ല എന്നാണ്. അന്തസ്സും അഭിമാനവും ഹനിക്കുന്ന വിധത്തിൽ മക്കളുടെ പെരുമാറ്റം ഇവരുടെ ആത്മവീര്യം കെടുത്തുന്നുണ്ട്. മക്കളുടെയോ ബന്ധുക്കളുടെയോ മാത്രമല്ല, സമൂഹത്തിന്റെ പോലും പെരുമാറ്റം ഇവരെ തളർത്തിക്കളയുന്നുണ്ട്. വയോജനങ്ങൾ ഏറെയുള്ള സംസ്ഥാനമാണ് നമ്മുടേത്. 3.5 കോടിയോളം ജനസംഖ്യയുള്ള കേരളത്തിൽ 60 ലക്ഷത്തോളം പേർ 60 വയസ്സിന് മുകളിലുള്ളവരാണ്. ഇതിലേകദേശം 60% 60 മുതൽ 70 വയസ്സിനിടയിലുള്ളവരാണ്. 30% 70 വയസ്സിന് മുകളിലുള്ളവരും. ഇവരിൽ ഭൂരിപക്ഷവും മക്കളോടൊപ്പമല്ല താമസിക്കുന്നത്. വയോമിത്രം പദ്ധതി, മന്ദഹാസം, സായംപ്രഭ ഹോമുകൾ, വയോ ക്ലബ്ബുകൾ, വയോമധുരം, മ്യൂസിക് തെറാപ്പി, സൈക്കോ സോഷ്യൽ കെയർ, വയോ അമൃതം തുടങ്ങിയ ധാരാളം പദ്ധതികൾ നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ നടത്തിവരുന്നുണ്ട്, നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ സമൂഹത്തിൽ ഇവർക്ക് കിട്ടേണ്ട അന്തസ്സും അഭിമാനവും കിട്ടുന്നുണ്ടോ എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മലയാള മനോരമയിൽ തരംഗങ്ങളിൽ എന്ന കോളത്തിൽ പനച്ചി എഴുതുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. ഇംഗ്ലണ്ടിൽ 60 കഴിഞ്ഞവർക്ക് ലോക്കൽ ബസ് യാത്ര സൌജന്യമാക്കിയത് 2006. മുതിർന്ന പൌരന്മാർക്ക് കുറഞ്ഞ നിരക്കിൽ പാസ് എടുത്ത് ബസ്സിലും ട്രെയിനിലുമൊക്കെ സഞ്ചരിക്കാവുന്ന സൌകര്യവുമുണ്ട്. ലണ്ടനിൽ തിരക്കില്ലാത്ത സമയത്ത് 60 കഴിഞ്ഞവർക്ക് ബസ്, ട്രാം, മെട്രോ യാത്രകൾ സൌജന്യമാണ്. ഇതൊന്നും വേണ്ട, ചൈനയിലാണെങ്കിൽ തലസ്ഥാനമായ ബെയ്ജിംഗിലും മറ്റു ചില നഗരങ്ങളിലും 65 കഴിഞ്ഞവർക്ക് സിറ്റി ബസ് യാത്ര സൌജന്യമാണ്. ദ്രവീകൃത നഷ്ടം ഇന്ധനമാക്കി ഓടുന്ന നമ്മുടെ KSRTC ലക്സംബർഗിനെ പോലെയോ മാൾട്ടയെ പോലെയോ ഔദാര്യം കാണിക്കാൻ പറ്റില്ലായിരിക്കാം. മുതിർന്ന പൌരന്മാർക്ക് ലണ്ടൻ സ്റ്റൈലിൽ ഇളവ് അനുവദിക്കാനും കഴിയില്ലായിരിക്കാം. പക്ഷേ രാത്രി 8 മുതൽ രാവിലെ 6 വരെ സ്ത്രീകളും മുതിർന്ന പൌരന്മാരും ഭിന്നശേഷിക്കാരും ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ ബസ്സുകൾ നിർത്തിക്കൊടുക്കുന്ന പഴയ സംവിധാനം തിരിച്ചുകൊണ്ടുവരാൻ പറ്റും, പറ്റേണ്ടതാണ്. നമ്മുടെ ഈ ഭൂമി വൃദ്ധജനത്തിനും ഭിന്നശേഷിക്കാർക്കും വേണ്ടി കൂടി കറങ്ങുന്ന കാലമാണിതെന്ന് KSRTC അധികൃതർ അറിയണം. ഇപ്പറഞ്ഞവർക്ക് സൌജന്യ യാത്രയൊന്നും അനുവദിക്കേണ്ട. പക്ഷേ ഇത് 21-ാം നൂറ്റാണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് ഇപ്പറഞ്ഞ സൌജന്യ നിർത്തലെങ്കിലും പുനഃസ്ഥാപിക്കണം. മുതിർന്ന പൌരന്മാർക്കായി വയോമിത്രം പദ്ധതി എന്നൊക്കെ വിളിച്ചുകൂവുന്നവരുടെ അമ്മയും അച്ഛനുമൊന്നും ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ യാത്ര ചെയ്യുന്നവർ ആരുടെയെങ്കിലും അമ്മയും അച്ഛനുമൊക്കെയാണ് എന്നെങ്കിലും ഓർക്കേണ്ടതുണ്ട്. മുതിർന്ന പൌരന്മാർക്കും സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടി ഏതു ബസ്സും എവിടെയും നിർത്തിക്കൊടുക്കാൻ KSRTCക്കൊരു നവകേരള ബ്രേക്ക് സംവിധാനം വേണം എന്ന് പനച്ചി എഴുതുന്നു. ഇത് ഈ അന്തസ്സും അഭിമാനവും പറയുന്ന കൂട്ടത്തിൽ സമൂഹം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഹെമിംഗ്വേയെക്കുറിച്ചാണ്. അദ്ദേഹം പോരാട്ടവീര്യത്തെക്കുറിച്ചും അത്യുത്സാഹത്തെക്കുറിച്ചുമാണ് പറഞ്ഞത്. തകർക്കാനേ ആവുള്ളൂ, മനുഷ്യനെ തോൽപ്പിക്കാനാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ജീവിതത്തിൽ ക്രമേണ തോൽവി സമ്മതിക്കുകയായിരുന്നു ഹെമിംഗ്വേ. മാനസിക പിരിമുറുക്കങ്ങളും മദ്യാസക്തിയും തലച്ചോറിനേറ്റ ക്ഷതത്തിന്റെ അനന്തരഫലങ്ങളും താറുമാറാക്കിയ ജീവിത സായാഹ്നത്തിൽ പരാജയപ്പെട്ടവനെന്ന് സ്വയം വിധി എഴുതി ഹെമിംഗ്വേ. സ്വന്തം നെറ്റിയിലേക്ക് തോക്ക് ചേർത്ത് പിടിച്ച് നിറയൊഴിച്ചു. നമ്മുടെ രക്ഷിതാക്കളെ അങ്ങനെ പരാജയപ്പെട്ടവരെന്ന ഗണത്തിലേക്ക് മാറ്റരുത്, മാനസിക പിരിമുറുക്കങ്ങൾ നൽകരുത്.